നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നുപോകാം.
We are trying to understand what God did for us in Christ.
ക്രിസ്തുവിൽ പിതാവായ ദൈവം നമുക്കായിട്ട് എന്ത് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നല്ലോ.
If we don't understand that, we'll never be able to do what God wants us to do.
അത് നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം ചെയ്യുക നമുക്ക് സാധ്യമാകില്ല.
There's a verse in Ephesians 1:13 and 14 I want you to see.
ഫെസ് ലേഖനം 1 അധ്യായം 13 14 ആമത്തെ വാക്യങ്ങൾ വായിക്കാനായിട്ട്
ഞാൻ ആഗ്രഹിക്കുന്നു. Here it says we were sealed in Christ with the Holy Spirit.
ഫെസ് ലേഖനം 1 അധ്യായം 13 14 അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ അവനിൽ
sealed with the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു.
And that is a pledge or a guarantee of the inheritance God's going to give us.
നമുക്ക് ദൈവം നൽകാൻ പോകുന്ന ആ വാഗ്ദത്തങ്ങളുടെ ഒരു ഗ്യാരണ്ടി ആയിട്ടാണ് അത് ദൈവം നമുക്ക് നൽകുന്നത്.
You know, just like when people buy a property, they make a down payment 10% or something like that.
വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് 10% അഡ്വാൻസ് കൊടുക്കുന്നത് പോലെയാണത്.
God has given us the Holy Spirit.
പിതാവ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു.
Guarantee that he's going to give us all the things that he's promised.
അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നൽകും എന്നുള്ളതിന്റെ ഒരു ഉത്തരവാദിയായിട്ട് അതിനെ ആദ്യമായി നമുക്ക്
നൽകിയിരിക്കുന്നു. And I want you to see here about this power that he speaks of in verse 19.
19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചല്ലോ.
See, because so many people in Christendom have connected tongues with the Holy Spirit, they have completely lost sight of power.
ശക്തിയുടെ ആ ശക്തി നഷ്ടപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിന്റെ ആ ബലമെന്ന് പറയുന്നത് അന്യഭാഷാ ഭാഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
We've never been against the gift of tongues, but I say if you concentrate on that, you're going to miss what God has for you.
അന്യഭാഷാ ഭാഷണമെന്നുള്ള പരിശുദ്ധാത്മാവിന്റെ വരത്തിന് നമ്മൾ എതിരല്ല, എന്നാൽ അത് ശക്തിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് വഴിതെറ്റിപ്പോകാൻ സാധ്യമാണ്.
Jesus said, when the Holy Spirit has come upon you, Acts 1:8, you'll receive power.
പ്രവൃത്തികളുടെ പുസ്തകം 1:8 നമ്മൾ വായിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കുമെന്നാണ് നമ്മൾ വായിക്കുന്നത്.
He didn't say you'll get tongues.
നിങ്ങൾക്ക് അന്യഭാഷ ലഭിക്കുമെന്നല്ല പറയുന്നത്.
They got tongues.
അവർക്ക് ആ വരം ലഭിച്ചു എന്നുള്ളതേ ഉള്ളൂ.
Primary thing was power.
എന്നാൽ പ്രാഥമികമായ ഉദ്ദേശം ശക്തി ലഭിക്കുക എന്നുള്ളതാണ്.
And what a clever work the devil has done.
സാത്താൻ എത്ര തന്ത്രശാലപരമായിട്ടാണ് ബുദ്ധിയായിട്ട് പ്രവർത്തിക്കുന്നത്.
Making everybody concentrate on speaking in tongues in relation to the baptism of the Holy Spirit.
പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുമ്പോൾ അന്യഭാഷാ ഭാഷണത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തെറ്റിച്ചിട്ട്.
And they missed what the main thing.
ആ പ്രാഥമികമായിട്ടുള്ള കാര്യം അവർക്ക് നഷ്ടമായി.
I look at it like this.
ഞാൻ അതിനെ ഈ വിധത്തിലാണ് കാണുന്നത്.
Supposing I am going to the shop to buy a bottle of Nescafe coffee.
ഒരു നെസ്കഫെ കാപ്പിപ്പൊടി വാങ്ങിക്കാനായിട്ട് ഞാൻ കടയിലേക്ക് പോകും.
And the shopkeeper says, you know, you can buy this bottle of Nescafe, there's a free mug comes with that.
ഈ കാപ്പിപ്പൊടി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു മഗ് ലഭ്യമാകുന്നു എന്നൊരു കടക്കാരൻ പറയുന്നു.
I said, great, thank you very much, I take it.
ഞാൻ പറഞ്ഞു, കൊള്ളാം, നന്ദി പറഞ്ഞിട്ട് ഞാനത് വാങ്ങുന്നു.
But if some other believer says, no, I don't like mugs, I only want the Nescafe.
എന്നാൽ വേറൊരാൾ പറയുന്നു, എനിക്ക് മഗ് വേണ്ട, എനിക്ക് കാപ്പിപ്പൊടി മാത്രം മതി.
I'm against mugs, I believe mugs is from the devil.
ഞാൻ മഗ്ഗിനെതിരാണ്, കാരണം അത് സാത്താന്റെ കാര്യമാണ്. എനിക്ക് മഗ് വേണേ എതിരെതിർക്കുന്നു.
The shopkeeper says, okay, no, you're not forced to take the mug, you just give Nescafe and go.
അപ്പോൾ കടക്കാരൻ പറയും, നിങ്ങൾ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ കാപ്പിപ്പൊടി മാത്രം വാങ്ങി പോയിക്കൊള്ളൂ.
This is like the power and tongues.
അത് ശക്തിയും അന്യഭാഷയുമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ്.
We go to God to get power.
നമ്മൾ ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്നത് ശക്തി ലഭിക്കാൻ വേണ്ടിയാണ്.
God says, this free tongues, this mug is also there.
അവിടെ പന്യഭാഷ എന്നുള്ള ആ മഗ് ഇരിക്കുന്നുണ്ട്.
Some believers say, no, that's from the devil, I don't want the mug.
ചില വിശ്വാസികൾ പറഞ്ഞത് പിശാചിനുള്ളതാണ്, എനിക്ക് അതിന് ആവശ്യമില്ല.
Okay, shopkeeper says, don't take it, it's okay.
അപ്പോൾ കടക്കാരൻ പറഞ്ഞു, വേണ്ട, എടുക്കണ്ട, അവിടെ വെച്ചേക്കൂ എന്ന് പറയും.
But then some other people,
എന്നാൽ വേറെ ചിലർ,
they pay for the Nescafe and go home with only the mug.
അവർ കാപ്പി പിടിക്കുക, പൈസ കൊടുത്തിട്ട് മഗ് മാത്രമായി ഭവനത്തിലേക്ക് കടന്നു പോകുന്നു.
And they are so excited, see, we got this mug.
എന്നിട്ട് അവർ പറഞ്ഞു, വളരെ ഉത്സാഹത്തിൽ പറഞ്ഞു, കണ്ടുപോകും, ഞാൻ ഈ മഗ്,
പ്ലാസ്റ്റിക് മഗ്, 200 rupees I only paid for this.
അറിയാവോ, ഈ പ്ലാസ്റ്റിക് മഗ്ഗിന് ഞാൻ വെറും 200 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
Those are the biggest fools of all.
ലോകത്തിലേക്കും പമ്പര വിഡ്ഢികളാണെന്ന് അവർ.
That is how the devil has fooled so many Christians.
പല ക്രിസ്ത്യാനികളെയും സാത്താൻ കബളിപ്പിച്ചിരിക്കുന്നത് ഈ വിധത്തിലാണ്.
It's power that God has promised us.
നമുക്ക് വാഗ്ദത്തം ചെയ്തൊരു കാര്യം ദൈവത്തിന്റെ ശക്തിയാണ്.
The same power, it says here in verse 20, that raised up Christ from the dead.
അതേ ആ ശക്തിയാണ് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത്.
See, resurrection is a power that lifts up.
ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ ശക്തി,
death is the power that pulls us down.
മരണം എന്ന് പറഞ്ഞാൽ നമ്മളെ താഴേക്ക് വലിക്കുന്ന ഒരു ശക്തിയാണ്.
Death is working in us, physical death is working in all of us all the time, making us sick. Pulling us down, down, down.
ഭൗതികമായിട്ടുള്ള ആരോഗ്യം നമ്മളെ ക്ഷയിപ്പിച്ച മരണം ഓരോ നിമിഷവും അനുനിമിഷം നമ്മളെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു.
And resurrection is something that lifts us up.
എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ പ്രവൃത്തി ശക്തി നമ്മളെ ഉന്നതിയിലേക്ക് നടത്തുന്നു.
There is a power of sin that's pulling us down into the world.
ഈ ലോകത്തിലേക്ക് നമ്മളെ താഴേക്ക് വലിക്കുന്ന പാപത്തിന്റെ ശക്തിയുണ്ട്.
The only thing that can keep you from going into that is the resurrection power that will prevent you from falling into sin.
അത് പാപം ചെയ്യാതെ വീഴാതെ നമ്മളെ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിക്ക് മാത്രമേ നമ്മളെ അവിടെ നിലനിർത്താനായിട്ട്
കഴിയൂ. That's why the devil doesn't want you to have it.
അതുകൊണ്ടാണ് സാത്താൻ നിങ്ങൾക്ക് ആ ഒരു കാര്യം ലഭ്യമാകുന്നത്
ഇഷ്ടമാകാത്തതും.
പാപത്തിൽ ജീവിക്കുകയും അന്യഭാഷാ ഭാഷണത്തിൽ തുടർമാനം നടക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ പലരെ നമുക്കറിയാം.
സോ He's not worried if you speak in tongues. He's afraid if you get power.
നീ അന്യഭാഷ സംസാരിക്കുന്നതുകൊണ്ട് സാത്താൻ ഭയമില്ല. എന്നാൽ നിനക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുമ്പോൾ സാത്താൻ ഭയചകിതനാകുന്നു.
Power to overcome spiritual death.
ആത്മീയ മരണത്തെ ജയിക്കുവാനായിട്ടുള്ള ശക്തി.
Power to overcome sin.
പാപത്തിന്റെ മേൽ ജയത്തിനായിട്ടുള്ള ശക്തി.
Power to overcome this pull of the world.
ഈ ലോകത്തിന്റെ താഴേക്കുള്ള വലിയിൽ നിന്നും ഉന്നതിയിലേക്ക് വരാനുള്ള ശക്തി.
Pull of the world is very strong.
നിങ്ങൾക്കറിയാമോ ലോകത്തിന്റെ ആ ബലം എന്ന് പറഞ്ഞാൽ വളരെ ശക്തി.
All the sinful attractions of the world.
ഈ ഭൂമിയിലുള്ള ആ പാപമയമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ആകർഷിക്കും.
All the things that prevent us from being devoted to Christ.
ദൈവത്തോട് മുഴു ഹൃദയത്തോടും ഭക്തിയോടും ജീവിക്കുന്ന നമ്മളെ തടയുന്ന കാര്യം.
We need this power of God to keep us.
ആ ഒരു കാര്യത്തിൽ ദൈവത്തിന്റെ ആ ശക്തി വീഴാതിൽപ്പാൻ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്.
God has given it to us in Christ.
ക്രിസ്തുയേശുവിൽ അവൻ നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു.
We need to know these things.
ഈ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട്.
That's why Paul says.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്.
He doesn't say read this 25 times and you'll understand it.
അവൻ പറഞ്ഞില്ല 25 പ്രാവശ്യം ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന്.
No.
ഒരിക്കലും.
You can read it 100 times and not understand.
100% 100 പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ.
He says I'm praying that God will give you verse 5. 17, sorry, verse 17, the spirit of wisdom and revelation in knowing these things.
കർത്താവിൻ 17-ാമത്തെ വാക്യത്തിൽ വന്നു ആ പരിജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു.
The eyes of your heart will get light.
നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു.
You know, the eyes of your heart are different from your brain.
നിങ്ങളുടെ തലയും തലച്ചോറും ഹൃദയദൃഷ്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്.
God speaks to the heart.
ദൈവം ഹൃദയത്തോട് സംസാരിക്കുന്നു.
Intellectual study is to the brain.
ഭൗതികമായ പഠനം നിങ്ങളുടെ തലച്ചോറിനോട് സംസാരിക്കും.
സ്കൂൾ when you study physics or geography, that's not speaking to your heart, that's speaking to your head.
ഊർജ്ജതന്ത്രമോ ഭൂമിശാസ്ത്രമോ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നില്ല, നിങ്ങളുടെ ബുദ്ധിയോട് സംസാരിക്കുന്നു.
And you can get so much information in your head and not experience become spiritual.
നിങ്ങൾക്ക് ധാരാളം അറിവുകൾ നിങ്ങളുടെ തലയിൽ കൊണ്ടുനടക്കാം, എന്നാൽ ആത്മീയമായിട്ട് അല്പം പോലും വളരാത്തവനായിട്ട് നിൽക്കാം.
If you fill your head with Bible knowledge, that will not make you any more spiritual than filling your head with knowledge of chemistry.
തിരുവചനത്തെക്കുറിച്ച് അറിവുകൊണ്ട് നിന്റെ തലയെ നിറയ്ക്കുന്നത് നീ ആത്മീയമായിട്ട് അല്പം പോലും വളരാൻ നിന്നെ അനുവദിക്കാത്തത് ആ കെമിസ്ട്രിയുടെ രസതന്ത്രത്തിന്റെ അറിവിനാൽ നിന്റെ തല നിറയ്ക്കുന്ന ഒരുപോലെയാണ്.
You can fill your head with chemistry, geography, Bible knowledge is just the same. It will not make you spiritual.
രസതന്ത്രവും ഭൂമിശാസ്ത്രവും തിരുവചനത്തെക്കുറിച്ചുള്ള അറിവും നിന്റെ തലയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല.
When God speaks to your heart,
എന്നാൽ ദൈവം നിന്റെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ
and something happens.
അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു.
Paul is praying that the eyes of your heart make it light.
പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നാൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാൻ വേണ്ടി
പ്രാർത്ഥിക്കുന്നു.
നിങ്ങൾ അറിയാനും
വാട്ട് യുവർ കോളിംഗ് ഈസ്
നിങ്ങളുടെ വിളി എന്താണെന്ന്.
യു മേ നോ ദാറ്റ് ഗോഡ് ഹാസ് ബിക്കം റിച്ച് വെൻ ഹി ഗോട്ട് യു
നിന്നെ ലഭിച്ചപ്പോൾ പിതാവ് സ്വർഗീയ പിതാവ് ധനികനായ കാര്യം നീ അറിയണം.
യു മേ നോ ദ ട്രെമെൻഡസ് പവർ ഗോഡ് വാണ്ട്സ് അസ് ടു ഹാവ്
നമുക്ക് അത്രവറ്റ വലിപ്പമുള്ള ശക്തി നമുക്ക് ഉണ്ടായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നീ അറിയണം.
ഇറ്റ് ഈസ് സച്ച് എ മൈറ്റി പവർ
അത് ഇത്രത്തോളം വലിയൊരു ശക്തിയാണ്.
It says when he raised Jesus from the dead, he put everything under his feet. Verse 22.
22-ാമത്തെ വാക്യങ്ങൾ അവന്റെ കാൽക്കീഴാക്കിയിട്ട് സകലവും അവന്റെ കാൽക്കീഴാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി മരണത്തിൽ ഉയർപ്പിച്ചതിനു ശേഷം.
I want you to read that verse carefully.
ആ വാക്യം ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
He put everything in subjection under his feet. Verse 22.
22-ാമത്തെ വാക്യം സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ചു.
And gave him as the head over all things to the church.
Avane sarvathinum meede thalayaaki ellathinum ella nirakkunnavante niravayirikkunnavante shareeramaya sabhaykku kodukkeyum cheyidirikkunnu.
Okay, so Christ is the head of the church.
Sabhayude thala Christu aanu.
So where are the feet?
Appol kaal evidiyanu?
In the church.
Adum sabhayil thanneyanu.
Feet are in the body or in the head?
Kaalukal thalayilano adho shareerathil?
In the body. And everything is under his feet.
എല്ലാം അവന്റെ കാൽ കീഴാക്കി
വെച്ചിരിക്കുന്നു.
അത് എന്റെ കാലിന്റെ കീഴാണ്.
Sin cannot rule over me.
പാപത്തിന് എന്റെ മേൽ കർത്തൃ നടത്തുക സാധ്യമല്ല.
Romans 16:20 says God will crush Satan under your feet.
റോമാലേഖനം 16:26 പറഞ്ഞു, 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, സാത്താനെ വേഗത്തിൽ അവൻ നിങ്ങളുടെ കാൽ കീഴാക്കിക്കളയും.
There is a place appointed by God for Satan.
സാത്താനെ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരിടമുണ്ട്.
It's under my feet.
അത് എന്റെ കാൽ കീഴിലാണ്.
Do you know that under your feet?
നിങ്ങളുടെ കാൽ കീഴിലാണെന്ന് ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ?
I've told the devil that many times.
സാത്താനോട് പലവട്ടം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്.
Satan, I want to tell you something.
സാത്താനെ, നിന്നോട് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.
There's a place appointed for you.
നിനക്ക് ഒരു സ്ഥലം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അതെന്റെ കാൽ കീഴാണ്.
In Jesus name.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ.
You cannot rule over me.
നിനക്ക് എന്നെ മേൽ ഭരണം നടത്താൻ സാധ്യമല്ല.
You cannot frighten me.
നിനക്ക് എന്നെ ഭയപ്പെടുത്താൻ സാധ്യമല്ല.
You cannot do any witchcraft on me.
എനിക്ക് വേണ്ടി ഒരു ദുർമന്ത്രവാദം നിനക്ക് ചെയ്യാൻ സാധ്യമല്ല.
You cannot do anything.
നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല.
Everything you do will work for my good.
നീ എനിക്ക് വേണ്ടി എനിക്കെതിരായിട്ട് ചെയ്യുന്നതെല്ലാം എന്റെ നന്മയ്ക്കായിട്ട് കൂടി
വ്യാപാരം. Because you were defeated on the cross.
നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ട ഒരു പരാജയനായ ഒരു
Jesus has been everything is put under the feet of Jesus.
യേശുക്രിസ്തുവിന്റെ കാൽ കീഴിൽ സകലതും ആക്കി വെച്ചിരിക്കുന്നു.
And I am his body.
ഞാൻ അവന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്നതുകൊണ്ട്
So you are under my feet.
നിന്റെ സ്ഥാനം എന്റെ കാൽ കീഴിലാണ്.
Now this is not something you have to do.
നീ അത് ചെയ്യേണ്ട ഒരു കാര്യമല്ല.
This is what God has done.
അത് ദൈവം ചെയ്തു കഴിഞ്ഞൊരു പ്രവൃത്തിയാണ്.
See how important it is for us to know what God has done.
ദൈവം നമുക്കായിട്ട് ചെയ്ത കാര്യം അറിയുക എന്നുള്ളത് എത്ര ഗൗരവമേറിയ കാര്യമാണെന്ന് അറിയുമോ?
And you can be pretty sure that the devil does not want you to know what God has done.
ദൈവം നമുക്കായിട്ട് ചെയ്തൊരു കാര്യം നമ്മൾ അറിയാതിരിക്കാനായിട്ട് സാത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യം നിങ്ങൾ തീർച്ചയാക്കണം.
Do you know the number of places in the Bible where it speaks about two things that God did on the cross?
ക്രൂശിൽ യേശുക്രിസ്തു ചെയ്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കാര്യം പല പ്രാവശ്യം പുതിയ നിയമത്തിലുണ്ട്.
Let me show you.
ഞാൻ നിങ്ങളെ കാണിക്കാം.
കൊലോസ്യൻസ് 2.
കൊലോസ്യ ലേഖനം 2-ാം അധ്യായം.
Talking about the cross.
ക്രൂശിനെ കുറിച്ച് പറയുന്നു.
Verse 14.
14-ാമത്തെ വാക്യം.
On the cross he cancelled the certificate of death which was against us.
അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നീക്കി.
There is a certificate of death we all had to God.
നമുക്ക് ദൈവത്തിന് മുമ്പാകെ പ്രദർശിപ്പിക്കേണ്ടതായിട്ട് ഒരു കടത്തിന്റെ ഒരു കടച്ചിട്ടുണ്ട്.
All sin is a debt to God.
എല്ലാ പാപവും ദൈവത്തിന് മുമ്പ് ഒരു കടം.
Every time I sin, I'm getting into more debt to God.
ഞാൻ പാപം ചെയ്യുമ്പോഴൊക്കെയും ദൈവത്തോട് കൂടുതൽ കടക്കാരനായി തീരും.
Can you imagine how many millions we are in debt to God?
ദൈവത്തോട് നമ്മൾ എത്ര ദശലക്ഷക്കണക്കിന് കടപ്പെട്ടിരിക്കുന്നു എന്നറിയുമോ?
And it says here Jesus paid that debt on the cross and tore up that
കാൽവരി ക്രൂശിലെ യേശുക്രിസ്തു ആ കടച്ചീട്ടിനെ കീറിക്കളഞ്ഞിരിക്കുന്നതായിട്ട് ദൈവത്തിന്റെ വചനമാണ്. അത് ഒന്നാമത്തെ
കാര്യം.
ക്രൂശിൽ ചെയ്ത
മറ്റൊരു
വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഒപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ
കാഴ്ചയാണ്.
അവനെ കൊന്നുവെന്നല്ല പറഞ്ഞ, അവന്റെ ആ ആയുധവർഗങ്ങളെ തോൽപ്പിച്ചു എന്നാണ് പറയുന്നത്.
Devil is not killed, he is still alive.
Satan kollapettittilla, avan ippol jeevanullavanaanu.
But I believe that all the weapons that he had against me were taken away from him.
Enikkedirattulla avante sagarvaayitha vargavum Yesu Christu Kalvariyil uruthu eduthu maathirikkum.
I can boldly say that devil cannot harm me one bit.
ധൈര്യത്തോടുകൂടി എനിക്ക് പറയുക സാധ്യമാണ്, സാത്താൻ എന്റെ മേൽ ഒരു കാര്യവും ചെയ്യുക സാധ്യമല്ല.
When he troubled Paul by giving him a thorn in the flesh, it worked for Paul's good, kept him humble.
പൗലോസിന്റെ ജഡത്തിൽ ഒരു ശൂലം കൊടുത്തപ്പോൾ അവനെ കൂടുതൽ താഴ്മയിലേക്ക്
നിർത്തുവാനായിരുന്നു.
കാരണം ദൈവത്തിന് കൂടുതൽ കൃപ കൊടുപ്പാൻ സാധ്യമായി. കാരണം ദൈവം
പൗലോസിന്
തന്റെ ശരീരത്തിലെ ജഡത്തിൽ ഒരു ശൂലം കൊടുത്തതുകൊണ്ട് സാത്താൻ എന്ത് ലഭ്യമായി?
Only help Paul to get more grace from God.
ദൈവത്തിൽ നിന്നും കൂടുതൽ കൃപ വായിപ്പാനായിട്ട് പൗലോസ് താഴ്മയുള്ളവനായിത്തീർന്നു.
Which he would not have got if he did not say devil had not given him the thorn in the flesh.
ആ ഒരു ശൂലം ഇല്ലായിരുന്നെങ്കിൽ അവൻ അത്രത്തോളം കൃപ ലഭിക്കുമായിരുന്നില്ല.
See, Paul did not have the thorn in the flesh.
നിങ്ങൾ പൗലോസിന് ആ ശൂലമില്ലായിരുന്നു എന്ന്
ചിന്തിക്കുക.
അതെ, എന്താണ് നമുക്കറിയില്ല, ചിലപ്പോൾ എന്ത്
അസുഖമാകാം. രണ്ട്
കൊരിന്ത്യർ 12 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സാത്താന്റെ ഒരു ദൂതൻ എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്.
He prayed 3 times, Lord, get rid of this.
അവൻ 3 പ്രാവശ്യം ഇതിൽ നിന്നും സ്വാതന്ത്ര്യപ്രാപിപ്പനായിട്ട്
പ്രാർത്ഥിച്ചു.
അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, ഒന്നും സംഭവിച്ചില്ല.
And then the Lord told him,
അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു,
I'm not going to take it away.
അത് ഞാൻ എടുത്തു മാറ്റാൻ പോകുന്നില്ല.
I'm going to use what the devil does to give you more grace.
സാത്താൻ ചെയ്ത ഒരു കാര്യം നിനക്ക് കൂടുതൽ കൃപ പ്രാപിപ്പാനായിട്ട് ഞാൻ ഉപയോഗിക്കാൻ.
Paul, I have used you so mightily that you are in danger of becoming proud.
പൗലോസെ, ഞാൻ നിന്നെ വളരെ ഉപയോഗിച്ചതിനാൽ നീ നിഗളിയായി പോകാൻ സാധ്യതയുണ്ട്.
And if you become proud, even though you are my favorite apostle, I'll have to become your enemy.
നീ നിഗളിയായി തീർന്നാൽ നീ എനിക്ക് ഏറ്റവും പ്രിയമുള്ളവനാണെങ്കിലും നീ എന്റെ ശത്രു.
Because that's my nature. I oppose the proud.
എന്തെന്നാൽ നിഗളികളോട് എതിർത്ത് നിൽക്കുക എന്റെ സ്വഭാവമാണ്.
But Paul, my beloved Paul, I never want to oppose you.
പൗലോസെ, എന്റെ പ്രിയ പൗലോസെ, നിന്നെ ഒരിക്കലും എതിർപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
You have been so mightily used and so mightily blessed that you are in danger of becoming proud.
നീ വളരെ നിന്നാൽ അനുഗ്രഹീതനായിരിക്കുന്നതിനാലും നിന്നാൽ ധാരാളം പ്രവൃത്തികൾ ഞാൻ ചെയ്തതിനാലും നീ നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ട്.
This constant sickness which is not healed
തുടർമാനമായിട്ട് സൗഖ്യം പ്രാപിക്കാത്ത ഈ രോഗത്തിൽ നീ കടന്നു പോകുമ്പോൾ നീ
താഴ്മയുള്ളവരായി.
നീ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കിയില്ല.
Let the devil do his work.
സാത്താനാ ആ ശൂലത്താൽ നിന്നെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കട്ടെ.
And that will keep you humble and you'll get more grace.
എന്തെന്നാൽ നീ കൂടുതൽ താഴ്മയുള്ളവനാകാൻ ധാരാളം കൃപ ലഭിക്കും.
Paul said, aha, that's the reason I will praise the Lord for this sickness I got. പൗലോസ്
വളരെ ഉത്സാഹഭരിതനായിട്ട് പറഞ്ഞു, ഇതാണ് കാരണമെങ്കിൽ ഈ അസുഖത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
Rejoice in infirmities, troubles, to anything. You keep me humble before God.
ദൈവലഹിതകളൊക്കെ ഞാൻ പ്രശംസിക്കുമെന്ന് പൗലോസ് അവിടെ സാക്ഷിക്കുന്നു.
So the devil can't harm us if we live before God's face.
നമ്മൾ ദൈവത്തിന്റെ മുഖത്തിന് മുൻപ് ജീവിക്കുന്നവരാണെങ്കിൽ സാത്താൻ നമ്മളെ തൊടുന്നത് സാധ്യമല്ല.
He does will only work for our good.
അവൻ സാത്താൻ ചെയ്യുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു.
Because he was defeated, his armor was taken away.
എന്തെന്നാൽ അവന്റെ ആയുധങ്ങൾ മുഴുവനും എടുത്തു മാറ്റപ്പെട്ടു.
This is not what I have to do.
അത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല.
I am talking only about what God did in Christ.
യേശുക്രിസ്തുവിൽ ദൈവം ചെയ്ത പ്രവൃത്തി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്.
The devil comes, he's got no armor now.
സാത്താൻ നമ്മുടെ അടുക്കലേക്ക് വരുന്നു, അവന്റെ കയ്യിൽ ആയുധമില്ല.
You know that? It says he was disarmed on the cross.
അറിയാമോ, നമ്മളിപ്പോൾ ഇവിടെ വായിച്ച വാക്യത്തിലുണ്ടല്ലോ, അവനെ ആയുധവർഗ്ഗം എടുത്തു എന്ന്.
Our debt was removed, everybody knows.
നമ്മുടെ ആ കടച്ചീട്ട് കീറിയ കളഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം.
But the devil's armor was removed. Most Christians don't know that.
സാത്താന്റെ ആയുധവർഗം അവിടെ വെപ്പിച്ചു എന്നുള്ളൊരു കാര്യം പല ക്രിസ്ത്യാനികൾക്കും അറിയില്ല.
It's very important to know that.
അത് അറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്.
See, we are not afraid of a terrorist if he doesn't have any bombs, no guns, nothing.
ബോംബുകളും തോക്കുകളും കയ്യിലില്ലാത്ത ഒരു ടെററിസ്റ്റിനെ, ഭീകരവാദിയെ നമുക്ക്
ഭയപ്പെടില്ല.
അങ്ങനെയുള്ള സാത്താനെ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല.
See another example. Another verse. 1 John chapter 3.
1 യോഹന്നാൻ 3-ാം അധ്യായത്തിലെ ഒരു വാക്യം.
1 John chapter 3.
1 യോഹന്നാൻ 3-ാം അധ്യായം.
There are two reasons why it's written here, two reasons why Jesus appeared.
യേശുക്രിസ്തു പ്രത്യക്ഷനായതിന്റെ കാര്യം രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്.
Twice it says.
രണ്ട് പ്രാവശ്യം എന്ന്
പറയുന്നു. Jesus appeared for this reason.
യേശുക്രിസ്തു പ്രത്യക്ഷനായത് ഈ കാര്യത്തിനാണ്.
Jesus appeared for this reason.
യേശുക്രിസ്തു പ്രത്യക്ഷനായത് ഈ കാര്യത്തിന് വേണ്ടിയാണ്.
Very important to see these things.
ഈ രണ്ട് കാര്യങ്ങൾ അറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ കാര്യം. ഒന്നാമത്തെ കാര്യം.
Verse 5.
അഞ്ചാമത്തെ.
Jesus appeared to take away our sins.
പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി.
You know that? We all know that.
നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്.
Second.
രണ്ടാമതായിട്ട്.
The last part of verse 8.
എട്ടാമത്തെ വാക്യത്തിന്റെ അവസാനം.
He appeared to destroy the works of the devil.
പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി.
See the same two things coming just like we saw in Colossians.
കൊലോസ് ലേഖനത്തിൽ കണ്ടതുപോലെ രണ്ട് കാര്യങ്ങൾ അടുത്തടുപ്പിച്ച് വരുന്നത്.
He appeared to take away sin. He appeared to destroy the works of the devil.
അവൻ പാപം എടുത്തു മാറ്റുവാനും നമ്മളെ സാത്താന്റെ ആ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനും അവൻ വന്നിരിക്കുന്നു.
And this word means to untie the works of the devil.
പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുക എന്നുള്ള ഈ വാക്യം,
you know, this is the picture I've got in my mind.
എന്റെ മനസ്സിൽ ലഭ്യമായ ഒരു ചിത്രം ഇങ്ങനെയാണ്.
When I was born, when you were born, God gave us a beautiful roll of thread wound nicely in a ball.
ഞാൻ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു പെട്ടിക്കുള്ളിൽ അടക്കം ചെയ്ത ഒരു നൂല് നിന്റെ ഒരു ഉണ്ടാകും. ഒരു ഗോളാകൃതിയിലുള്ള ഒരു നൂലിന്റെ ഉണ്ട്.
Every day as I live, I'm opening out that
ഓരോ ദിവസവും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ നൂലുണ്ട അഴിച്ചുകൊണ്ടേയിരിക്കുന്നു.
We don't just open it out, we do so many stupid things that we are tying knots into that rope.
നമ്മൾ അഴിക്കുക മാത്രമല്ല, വളരെ ഭോഷത്തമായിട്ട് ഈ നൂലുണ്ടയിൽ കെട്ടുകളും ഇടുന്നവരാണ്.
And today, after so many years, the whole thing is full of knots.
ആ ഇപ്പോൾ ഇത്രയും വർഷത്തെ എന്റെ ജീവിതത്തിന് ശേഷം അതിന് മുഴുവനും കെട്ടുകൾ വീണിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്.
I'm so discouraged.
ഞാൻ തികച്ചും
നിരാശനായി. This beautiful ball of thread the Lord gave me when I was born is tied with 100,000 knots.
മനോഹരമായ ഈ നൂലുണ്ട എന്റെ ജന്മത്തിങ്കൽ ദൈവം എനിക്ക് നൽകിയതാണ്. ഇപ്പോൾ ധാരാളം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും.
You know how difficult it is to untie even two knots when it's tied over each other in a ball of string.
ഒരു നൂലിലെ രണ്ട് കെട്ടുകൾ വീണാൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് അത്
അഴിച്ചെടുക്കുക.
ആയിരക്കണക്കിന് കെട്ടുകൾ വീണ് കെട്ടുപണഞ്ഞു കിടക്കുന്ന ആ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കുക.
ജീസസ് ഹാസ് കം ടു അൺടൈ ഓൾ ദി നോട്ട്സ് ദി ഡെവിൾ ഹാസ് പുട്ട് ഇൻ ഔർ ലൈഫ്.
നമ്മുടെ ജീവിതത്തിലെ സാത്താൻ നൽകിയിരിക്കുന്ന ഈ കെട്ടുകളെ അഴിപ്പാനായിട്ടാണ് യേശു ക്രിസ്തു പ്രത്യക്ഷനായത്.
ഐ പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്.
അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ദാറ്റ് ഹീ ഗിവ് മീ എ ഫ്രഷ് ബോൾ ഓഫ് ത്രെഡ് ആൻഡ് സേ ഹേ സ്റ്റാർട്ട് അഗൈൻ.
പുതിയൊരു നൂലുണ്ട് എനിക്ക് തന്നിട്ട് അവൻ പറയുന്നു വീണ്ടും നിനക്ക് തുടങ്ങാം.
ഇഫ് ഐ ആക്സിഡന്റലി ടൈ എ നോട്ട് ഐ ഇമ്മീഡിയറ്റ്ലി കൺഫെസ് ഇറ്റ് ആൻഡ് സേ ലോർഡ് ഐ വാണ്ട് ടു അൺടൈ.
അപ്പോൾ എന്റെ ഈ ഇതിൽ ഒരു കെട്ട് വീഴുമ്പോൾ ഞാൻ ദൈവത്തിന് മുമ്പാകെ ഏറ്റു പറഞ്ഞിട്ട് അത് നിരപ്പിലേക്ക് കടന്നു
വരുന്നു.
ക്രിസ്ത്യ ജീവിതം മനോഹരമായ ഒരു കാര്യമാണ്.
ജീസസ് ഹാസ് കം ടു അൺടൈ എവരി നോട്ട് ദി ഡെവിൽ ഹാസ് പുട്ട് ഇൻ യുവർ ലൈഫ്.
സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇരിക്കുന്ന കെട്ടുകളെയൊക്കെയും അഴിപ്പാനായിട്ടാണ് യേശു ക്രിസ്തു പ്രത്യക്ഷനായത്.
വി ആർ ടോക്കിംഗ് അബൌട്ട് വാട്ട് ഗോഡ് ഹാസ് ഡൺ.
ദൈവം ചെയ്ത കാര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.
We turn back to Ephesians 1.
എഫേസ്യ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
He is put everything in subjection under his feet and gave him as head over all things to the church, verse 22.
22-ാമത്തെ വാക്യത്തിൽ സർവ്വവും അവന്റെ കാൽക്കീഴാക്കി വെച്ചു, സർവ്വത്തിനും മീതെ തലയാക്കി സഭയ്ക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു.
Then he says in your past life, chapter 2 verse 1, you were dead.
രണ്ടാമത്തെ വാക്യം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങൾ.
The same God,
അതേ ദൈവം,
who raised up Christ from the dead, verse 6, has raised us up from the dead.
ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു.
Do you know that? Do you believe this verse?
നിങ്ങൾ ഈ വാക്യം വിശ്വസിക്കുന്നുണ്ടോ?
It's an amazing verse.
മനോഹരമായ ഒരു വാക്യമല്ലേ?
In Ephesians 1 we read that he has blessed us with heaven in the heavenly places.
ഒന്നാമത്തെ എഫേസ്യരെങ്കിലും ഒന്നിന്റെ മൂന്നിൽ നമ്മൾ വായിച്ചു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു.
This is more than that.
ഇവിടെ അതിലും മേത്രമായ ഒരു കാര്യം.
It's not what you have to do.
ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല.
It's not a commandment, it's not an exhortation.
ഇതൊരു കൽപ്പനയല്ല, ഇതൊരു പ്രബോധനമല്ല.
It's telling us what God did in Christ.
ക്രിസ്തുയേശുവിൽ ദൈവം ചെയ്ത പ്രവൃത്തിയാണിത്.
We were dead.
നമ്മൾ മരിച്ചവരായിരുന്നു.
Because of sin.
പാപത്താലും അതിക്രമങ്ങളാലും.
God raised us up in Christ.
ക്രിസ്തുയേശുവിൽ അവൻ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു.
And then Christ ascended.
യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി.
In my spirit I ascended with him and I am seated with Christ in the heavenlies now.
എന്റെ ആത്മാവിൽ ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടി സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നവനാണ്.
That's what God has done for me.
ദൈവം സ്വർഗ്ഗത്തിൽ എന്നെ ഇരുത്തിയിരിക്കുന്നു.
I take that position.
ഞാൻ ആ സ്ഥാനം ഏറ്റെടുക്കുന്നു.
When you read all this you say, hey, this is all just imagination.
നിങ്ങൾ വായിക്കുമ്പോൾ പറയാ, ഇതൊക്കെയും ഭാവനകൾ മാത്രമാണെന്ന്.
And therefore it will be imagination for you because that's what you believe.
നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഇത് ഭാവനയായിട്ടിരിക്കും, കാരണം അതാണ് നീ വിശ്വസിക്കുന്നത്.
I don't believe it's imagination.
അത് ഭാവനയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല.
I believe God has put me in the heavenly places in Christ.
ക്രിസ്തുയേശുവിൽ അവൻ എന്നെ സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു.
And the demons are under my feet.
സാത്താന്റെ കുട്ടി പിശാചുകൾ എന്റെ കാൽ കീഴിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I don't believe any demon can stand before me.
ഒരു സാത്താന്റെ ശക്തികൾക്കും എന്നെ ഭയപ്പെടുത്താൻ സാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
They can't frighten me.
അവർക്കെന്നെ ഭയരഹിതനാക്കാൻ സാധ്യമല്ല.
They should not be able to frighten you.
നിങ്ങളെയും അവൻ ഭയപ്പെടുത്താനോ സാധ്യമല്ല.
You know, we come to a place of tremendous boldness.
നമ്മൾ വളരെ ധൈര്യശാലികളായ ഒരു അവസ്ഥയിലേക്കാണ് വരേണ്ടത്.
We're not afraid of the devil.
നമ്മൾ സാത്താനെ ഭയക്കുന്നവരല്ല.
We're not afraid of bosses in the office who threaten us.
നമ്മളെ ഭയപ്പെടുത്തുന്ന മേലുദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുന്നവരല്ല.
We do our work faithfully.
വിശ്വസ്തതയോടെ നമ്മളെ ജോലി ചെയ്യുന്നവരാണ്.
Boss may come to you and say, "Don't you know I have power to sack you?"
ബോസ് മേലധികാരി നിന്റെ അടുത്ത് വന്നിട്ട് പറയും, നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ അധികാരമുള്ളവനാണെന്ന് ഞാൻ പറയുമ്പോൾ,
remember what Pilate told Jesus?
പീലാത്തോസ് യേശുവിനോട് പറഞ്ഞ വാക്കുകൾ,
"Don't you know I have power to crucify you?"
നിന്നെ ക്രൂശിപ്പാൻ അയൽപ്പിപ്പാൻ എനിക്ക് അധികാരമുണ്ടെന്നുള്ള നീ അറിയുന്നില്ലേ? യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? എന്നെ ക്രൂശിക്കല്ലേ, ക്രൂശിക്കല്ലേ എന്ന് പറയും. എന്നോട് കരുണ ഉണ്ടാകണം എന്നാണോ പറഞ്ഞത്? ഒരിക്കലുമല്ല.
You know what he said?
അവൻ പറഞ്ഞതെന്ന് അറിയുമോ?
I love those words.
ആ വാക്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു.
He said in John 19.
യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിലാണത്.
He said like this.
അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്.
Verse 11.
11-ാമത്തെ വാക്യം.
You cannot do anything to me. You can have no authority over me unless it's given to you by my father.
മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരവും ഉണ്ടാകില്ലായിരുന്നു.
You can't have any power over me.
നിനക്ക് എന്റെ മേൽ ഒരു അധികാരവും ഇല്ലായിരുന്നു.
Even if you don't say that to your boss.
നിന്റെ മേലധികാരിയോട് നീ ഇത് പറയുന്നില്ലെങ്കിലും.
I don't recommend that you say that to your boss.
നിങ്ങളുടെ മേലധികാരിയോട് ഇത് പറയാനായിട്ട് ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നില്ല.
You must believe it in your heart.
എന്നാൽ നിങ്ങളുടെ ഹൃദയപൂർവ്വം നിങ്ങൾ അത് വിശ്വസിക്കണം.
That nobody has any power over me except Jesus Christ.
യേശു ക്രിസ്തുവല്ലാതെ വേറെ ആർക്കും എന്റെ മേൽ അവകാശമില്ല എന്നുള്ളൊരു കാര്യം.
And some earthly man may have power which my father has given to him.
എന്നാൽ എന്റെ മേൽ അധികാരമുള്ളവനായിട്ട് ഒരു ഭൗമികനായ ഒരു മനുഷ്യൻ, എന്റെ സ്വർഗീയ പിതാവ് അവൻ അധികാരം നൽകിയിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും.
That is the position we are if you believe what God has done in Christ.
ക്രിസ്തു യേശുവിൽ ദൈവം നമുക്കായിട്ട് ചെയ്ത പ്രവൃത്തിയെ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ അത്തരണത്തിൽ തന്നെയായിരിക്കും.
He has raised us up and made us sit in heavenly places in Christ.
അവൻ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ക്രിസ്തു യേശുവിനോട് കൂടി സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നു.
God does not want us to live in fear.
നമ്മൾ ഭയത്തിൽ ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല.
Our whole life will change if you read Ephesians chapter 1 to 3 and meditate on it.
എഫേസ്യ ലേഖനം 1-3 വരെ നിങ്ങൾ വായിക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്ത് നമ്മുടെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ വളരെ വളരെ മുന്നോട്ട് പോകുകയും.
ഐ വോണ്ട് ടു എൻകറേജ് ഓൾ ഓഫ് യു ടു റീഡ് ദീസ് 3 ചാപ്റ്റേഴ്സ്.
നിങ്ങൾ എല്ലാവരും ഈ 3 അധ്യായങ്ങൾ വായിപ്പാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
There's not a single exhortation. There's nothing you have to do.
അവിടെ പ്രബോധനങ്ങൾ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല.
It's not great to read a passage of scripture or I have to do nothing.
എനിക്ക് ഒന്നും ചെയ്യേണ്ടാത്ത ഒരു വേദഭാഗം വായിക്കുന്നത് നല്ലതല്ലേ?
I can't feel convicted about anything because it's not telling me to do anything.
എനിക്ക് അവിടെ ഒരു കാര്യവും ഞാൻ ചെയ്യേണ്ടതായിട്ട് എനിക്ക് ബോധ്യത്തിൽ ആകുന്നില്ല. കാരണം അവിടെ ഒന്നും തന്നെ പറയുന്നില്ല.
I must read it and read it and read it and read it till it sinks in what God has done for me in Christ.
ക്രിസ്തുയേശുവിൽ അവൻ എന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന കാര്യം എന്റെ ഹൃദയത്തിൽ രൂഢമൂലമാകുന്നത് വരെ ഞാൻ വായിക്കൊണ്ടിരിക്കണം.
And pray that God will give me light in the eyes of my heart.
എന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കാനായിട്ട് പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കുക.
And it goes on to say this very well known verse in Ephesians 2:8, by grace you have been saved through faith.
നിങ്ങൾ വിശ്വാസം കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്.
This is another beautiful verse.
ഇത് മനോഹരമായ വേറൊരു വാക്യമാണ്.
And I pictured it like this.
ഞാൻ അതിനെ ഇത്തരണത്തിൽ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു.
What do we have to do?
എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
No works. It says here in verse 9, no works.
9-ാമത്തെ വാക്യത്തിൽ പറയുന്നു അവിടെ പ്രവൃത്തികളല്ല കാരണമായിരിക്കുന്നത്.
God gives me something because of my works, then I can boast.
എന്റെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ദൈവം എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് അവിടെ ഊറ്റം കൊള്ളാം, അഭിമാനിക്കാം.
Learn a little lesson from verse 9.
9-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം കുറിക്കൊള്ളുക, പഠിക്കുക.
Have you ever found yourself being a little proud that you're a little better than some other believer?
മറ്റൊരു വിശ്വാസിയേക്കാൾ നീ അല്പം മെച്ചമായ ഒരു അവസ്ഥയിലാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സ്വല്പം മറ്റൊരു സഭയിലുള്ള വേറൊരു വ്യക്തിയേക്കാൾ ഞാൻ അല്പം മെച്ചമായ ഒരു വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ബോധ്യം
തോന്നിയിട്ടുണ്ടോ?
നിങ്ങൾ ആ പ്രവൃത്തി എന്നുള്ള ആ മതത്തിൽ
വിശ്വസിക്കുന്നുണ്ടോ?
നീ ചില പ്രവൃത്തി ചെയ്തിരിക്കുന്നു, അതിനാൽ നിനക്ക് പ്രശംസിക്കാം.
If you didn't believe in it, if there are no works, it says you wouldn't boast at all.
നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും അല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രശംസിപ്പാൻ കാര്യമില്ല. നിങ്ങൾ കൃപയാലല്ലോ.
Grace is God stretching out his hand from heaven and saying, here is my blessing.
കൃപ എന്തെന്നാൽ സ്വർഗ്ഗത്തിൽ നിന്നും പിതാവ് തന്റെ കരം ഭൂമിയിലേക്ക് നീട്ടിയിട്ട് പറയുന്നു, ഇതാ.
And faith is my reaching out my hand and saying, thank you Lord, I take it.
വിശ്വാസം എന്നത് അത് എന്റെ കരം ഞാൻ ഉയർത്തി പിതാവേ നന്ദി എന്ന് പറയുന്നതാണ്.
That's how we get forgiveness first.
ആദ്യമായിട്ട് നമുക്ക് പ്രാഥമികമായിട്ട് പാപക്ഷമനം ലഭിക്കുന്നു.
And the Lord says, okay, your sins are forgiven now.
The paavangalokke pashimichirikkunu.
Now here's another thing. You can be baptized in the Holy Spirit.
Da veroru kaaryam ninakku ivide aathmaabhishekathinu ivide saadhyathayundu.
Really? Thank you Lord. I take that.
Oh, valare nalla kaaryam pidave nanni ennu parayan adine njan yetkedukku.
That's not all. God says I want to give you some gifts of the Holy Spirit.
Adu maathramalla chila aathmaavinte varangalum njan nalkanu.
Serve me.
Adu kondu ninakku enne sushushippanayittu.
Oh, really? Thank you.
Oh, idu valare nalla kaaryam nanni pidave.
Or in some other time maybe I'm sick.
ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ രോഗാവസ്ഥയിലായിരിക്കാം. നിനക്ക് ഞാൻ ഒരു സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു.
താങ്ക് യു ലോർഡ്.
നന്ദി പിതാവേ, നന്ദി കർത്താവേ.
ദിസ് ഈസ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്.
ഇതെല്ലാം കൃപയാൽ കൃപയാൽ നടക്കുന്ന ഒരു കാര്യം.
ഓർ ഐ എം ഫേസിംഗ് സം പ്രോബ്ലം ഇൻ മൈ ഹോം.
എന്റെ ഭവനത്തിൽ ഞാൻ ഒരു പ്രശ്നത്തിലായിരിക്കുന്നു.
ഗോഡ് സേസ് ഐ ഹാവ് ഗോട്ട് ഗ്രേസ് ഫോർ ദാറ്റ് ടു.
ആ ഒരു കാര്യത്തിന് എനിക്ക് കൃപയുണ്ട്.
ടേക്ക് ഇറ്റ്.
എടുക്കുക, കൈക്കൊള്ളുക.
ഇഫ് യു ഡോണ്ട് ടേക്ക് ഇറ്റ് യു ഡോണ്ട് ഹാവ് ഫെയ്ത്ത്.
നിങ്ങൾ അത് കൈക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സത്യമായി തീരും.
യു നോ ദാറ്റ് ഇൻ ദ ബൈബിൾ ബിലീവിംഗ് ഈക്വൽസ് റിസീവിംഗ്.
തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് കൈക്കൊള്ളുക എന്ന് പറയുന്നതിന് തുല്യമാണ്.
യോഹന്നാന്റെ
സുവിശേഷം
ചാപ്റ്റർ 1 വേഴ്സ് 12.
യോഹന്നാന്റെ സുവിശേഷം 1:12.
See how receive and believe are equated in this verse.
കൈക്കൊള്ളുന്നതും വിശ്വസിക്കുന്നതും കൈക്കൊള്ളുന്നതും ഒന്നായിട്ട് പറയുന്നത് എവിടെയാണെന്ന്.
As many as received him, to them he gave the right to become children of God, even to those who believe in his name.
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു.
ബിലീവ് ഈക്വൽസ് റിസീവ്.
വിശ്വസിക്കുക എന്ന് പറയുന്നത് കൈക്കൊള്ളുന്നത്.
When you tell a person to believe in the Lord Jesus Christ, you're asking him to receive the Lord Jesus Christ into his life.
യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് കൈക്കൊള്ളുക എന്ന് പറയുന്നതും വിശ്വസിക്കുക എന്ന് പറയുന്നതും ഒരേപോലെ ഒരു കാര്യമാണ്.
If you say you believe but you haven't received, your faith is a dead faith.
നിങ്ങൾ വിശ്വസിച്ചിട്ട് അത് കൈക്കൊണ്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ചത്ത വിശ്വാസമാണ്.
In the New Testament, believe equals receive.
പുതിയ നിയമത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് കൈക്കൊള്ളുന്നതിന് തുല്യമാണ്.
If you say I believe in the forgiveness of sins, that means you got it.
നിങ്ങൾ അപാപക്ഷമയിൽ നിങ്ങൾ വിശ്വസിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ ലഭിച്ചിരിക്കുന്നു.
If you haven't got it, you don't believe in it.
നിങ്ങൾക്കത് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അത് വിശ്വസിച്ചിട്ടില്ല.
You say I believe in the baptism of the Holy Spirit but I haven't received it.
നിങ്ങൾ പറയുന്നു പരിശുദ്ധാത്മ സ്നാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ എനിക്ക് ലഭ്യമായിട്ടില്ല.
No, you don't believe in it at all.
നിങ്ങൾ അത് വിശ്വസിച്ചിട്ടില്ല.
If you believed in it, you'd receive it.
നിങ്ങൾ അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്.
Believe equals receive.
വിശ്വസിക്കുക എന്ന് പറയുന്നത് കൈക്കൊള്ളുന്നതിന് തുല്യമാണ്.
By grace,
കൃപയാൽ,
through faith, that's receiving.
വിശ്വാസത്താൽ പ്രാപിക്കുന്നു, കൈക്കൊള്ളുന്നു.
I am receiving what God has done for me in Christ.
ക്രിസ്തു യേശുവിൽ എനിക്ക് അവൻ ചെയ്ത ഒരു കാര്യം ഞാൻ കൈക്കൊള്ളുന്നത് മാത്രമാണ്.
It's like a father who is, you know, spend a lot of effort and money to get some very expensive gift for his son.
തന്റെ മകനായിട്ട് വലിയ വിലപിടിപ്പുള്ള ഒരു സമ്മാനം വാങ്ങുന്ന ഒരു പിതാവിനെ ഇങ്ങനെ ചിത്രീകരിക്കാം.
What has he got to do?
എന്താണ് മകനായിട്ട് ചെയ്യേണ്ടത്?
Thank you and receive it.
നന്ദി പറഞ്ഞിട്ട് അത് കൈക്കൊള്ളുക.
That's what we need to understand.
അത് നമ്മൾ അത് മനസ്സിലാക്കണം. ഈ തരണത്തിൽ
absolutely fantastic what God has done for us in Christ.
ക്രിസ്തു യേശുവിൽ പിതാവ് നമുക്ക് ചെയ്തത് വളരെ വളരെ മനോഹരമായ ഒരു
കാര്യമാണ്. We have to receive.
നമ്മൾ അത് കൈക്കൊള്ളേണ്ട ആവശ്യമുണ്ട്.
I'll give you another example in the Old Testament.
പഴയ നിയമത്തിൽ ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് നൽകാം.
It's in Psalm.
സങ്കീർത്തനങ്ങളാണ്
116.
116-ാമത്തെ അധ്യായം.
Here is a question.
ഇവിടെ ഒരു ചോദ്യമുണ്ട്.
What shall I render to the Lord for all his benefits towards me?
13-ാമത്തെ വാക്യം. ഞാൻ 12-ലെ യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും?
Isn't that a very good question we ask ourselves sometimes?
നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കാവുന്ന ഒരു നല്ല ചോദ്യമാണ്.
Lord's done so much for me, so many benefits, what shall I do in return?
ദൈവം എനിക്ക് പല ഉപകാരങ്ങളും ചെയ്തിരിക്കുന്നു, ഞാൻ അവന് പ്രത്യുപകാരമായിട്ട് എന്ത് ചെയ്യും? എന്താണ് ഇവിടെ പറയുന്നത്?
I will take the cup of salvation.
ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കും.
Did you get the implication of that verse?
ആ വാക്യത്തിന്റെ പ്രയോഗം എവിടാണ് നിങ്ങൾക്ക് മനസ്സിലായോ?
Read it again.
വീണ്ടും വായിക്കുക.
What shall I give to the Lord for all that he has done for me?
യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും?
What's he going to give?
അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്?
Nothing. I'm going to take some more.
ഞാൻ കുറച്ചുകൂടെ എടുക്കാൻ കൈക്കൊള്ളാൻ പോവുകയാണോ?
I like that. What shall I give to the Lord for all that he has done for me?
ആ ദൈവം എനിക്കായിട്ട് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ ഞാൻ എന്താണ് പകരം കൊടുക്കേണ്ടത്?
I will take the cup of salvation.
ഞാൻ ആ രക്ഷയുടെ പാനപാത്രം എടുക്കും.
Because God's offering it to me.
കാരണം ദൈവം എനിക്ക്
നൽകുകയാണ്. By grace, I am saved through faith.
കൃപയാൽ ഞാൻ വിശ്വാസം മൂലം രക്ഷ പ്രാപിച്ചിരിക്കുന്നു.
There are many things we have to take.
പല കാര്യങ്ങളും നമ്മൾ ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ടിയിരിക്കുന്നു.
Turn back to Ephesians 2.
എഫേസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരിക.
Yeah, there's another wonderful thing that he goes on to say in chapter 2, the rest of chapter 2 and chapter first part of chapter 3.
2-ാം അധ്യായത്തിന്റെ ശേഷഭാഗത്തും 3-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തും പറയുന്ന വേറൊരു കാര്യമുണ്ട്.
He says another thing that God has done.
ദൈവം ചെയ്ത വേറൊരു കാര്യത്തെക്കുറിച്ച്.
He has made verse 14, chapter 2, 14, two groups of people into one, breaking down all the dividing wall. Who are the two groups? Jews and Gentiles. You know, in Hinduism there's a caste system.
ഹിന്ദു മതത്തിലെ അവിടെ ഒരു ജാതി വ്യവസ്ഥയുണ്ട്.
High caste and low caste.
ഉന്നത കുലജാതരും താഴ്ന്ന ജാതിക്കാരും.
You know, in the villages in India, not only they don't marry, they don't even won't even have shake hand with the lower caste.
ആ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ആ ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും കൂടെ വിവാഹം കഴിക്കുന്നതല്ല അവർ
കൈകൊള്ളുന്നത്.
അവർ വളരെ ദൂരത്തിൽ
നിന്ന്. I heard in some places they don't even want the shadow of the low caste person to come on their body.
താഴ്ന്ന ജാതിക്കാരന്റെ ഒരു നിഴൽ പോലും ഉയർന്ന ജാതിക്കാരന്റെ മേൽ പതിപ്പാൻ അവർ അനുവദിക്കുകയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
But much greater than that was the distance between the Jews and the Gentiles.
അതിലും വലിയ അകൽച്ചയായിരുന്നു ജാതികളും യഹൂദന്മാരും തമ്മിൽ.
This the greatest distance in the world was between Jews and Gentiles.
യഹൂദരും ജാതികളും തമ്മിലുള്ള ഈ അകലമായിരുന്നു ലോകത്തിലേക്ക് ഏറ്റവും വലിയത്.
And when Jesus stretched out his hand and died on the cross, he brought these two together.
യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ കൈകളെ വിരിച്ചപ്പോൾ ഈ രണ്ട് പക്ഷക്കാരെ അവൻ ഒന്നാക്കി.
He made the two into one.
അവൻ രണ്ടുപേരെയും ഒന്നാക്കി.
He broke down the dividing wall.
വേർപാടിന്റെ നടുച്ചുവർ അവൻ ഇടിച്ചു കളഞ്ഞു.
Proving what?
എന്താണ് അവിടെ തെളിയിക്കുന്നത്?
That God can take any two extreme opposite people and make them into one.
എത്രത്തോളം വിഭിന്ന വിപരീത ദിശയിൽ നിൽക്കുന്നവരെയും ദൈവത്തിന് ഒന്നാക്കി തീർക്കാൻ സാധ്യമാണ്. അവനത് സാധ്യമാണ്.
He says he brought them together and made them one.
അവൻ വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കി ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതുമനുഷ്യനായി ഒന്നാക്കിയെന്നാണ് പറഞ്ഞത്.
Do you believe that your wife, who is completely opposite to you, God can make you one with her?
നീ വിശ്വസിക്കുന്നുണ്ടോ നിന്നോട് തീർത്തും എതിർഭാഗത്ത് നിൽക്കുന്ന നിന്റെ ഭാര്യയുമായിട്ട് നിനക്ക് ഒന്നായി തീരാൻ
കഴിയും? Your husband, who's got completely different outlook from you, God will make you one with him?
നിന്റെ ആ കാഴ്ചപ്പാടിനും തികച്ചും വിഭിന്നമായ ഒരു ഭർത്താവുമായിട്ട് നിനക്ക് ഒന്നായി തീരാൻ സാധ്യമാണ്?
That's God's will.
അത് ദൈവത്തിന്റെ ഹിതമാണ്.
See, you'll get nothing from God if you don't believe.
ദൈവത്തിൽ നിന്ന് നിനക്ക് ഒന്നും ലഭ്യമാകത്തില്ല നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ.
God can make the two greatest opposites into one. Why can't he make you and somebody else into one?
ലോകത്തിലെ ഏറ്റവും വലിയ വിപരീത ദിശയിൽ നിന്നൊരു ഒന്നാക്കാൻ കഴിയുന്ന ദൈവത്തിന് നിനക്ക് നിന്റെ ചെറിയ കാര്യം സാധ്യമല്ല.
This is the lie of the devil that you'll never be one, you'll never be one, you'll impossible, you'll never be one.
ഇത് സാത്താന്റെ ഭോഷ്കാണ്. നീ ഒരിക്കലും ഒന്നായി തീരത്തില്ല, ഒന്നായി തീരത്തില്ല എന്ന് പറഞ്ഞ സാത്താന്റെ വലിയ ഭോഷ്കാണ്.
You have to say God has decided to make me one.
നിങ്ങൾ പറയണം ദൈവം എന്നെ ഒന്നാക്കി തീർപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു.
I've seen that not only in husband and wife.
ഞാനത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല കണ്ടിരിക്കുന്നത്,
churches,
സഭയിൽ കണ്ടിരിക്കുന്നു.
I have found that God, when he brings husband and wife together,
ഭാര്യാഭർത്താക്കുന്നതിന് ദൈവം അവരെ
കൂട്ടിച്ചേർക്കുന്നു. Really led by God.
ദൈവത്താൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ,
then you'll find that the person God chooses you will be exact opposite of you.
നീ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി തീർത്തും എതിരായിരിക്കുള്ള അവസ്ഥയിലായിരിക്കും നീ അറിയും.
Your sisters find your husband is completely opposite of you.
സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾക്ക് തികച്ചും എതിരാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ?
Definitely God led you together. There's no doubt about it.
ദൈവമാണ് നിങ്ങളെ ഒന്നിച്ചാക്കിയിരിക്കുന്നത്, യാതൊരു സംശയവും വേണ്ട.
I want to tell you, brothers, if your wife is completely opposite of you, are absolutely, you can be sure God only led you.
സഹോദര, നിന്റെ ഭാര്യ നിനക്കെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാണെങ്കിൽ സംശയം വേണ്ട, ദൈവമാണ് നിന്നെ ഒന്നിച്ചാക്കിയിരിക്കുന്നത്.
You know, when newly married couples or people who are considering marriage come to me for some counsel,
vivahathinayitte chindikkunnavaro ee adutha vivahathinayaru counseling enna edukku varumbo,
I draw a little diagram,
yan oru padam vare varichu kaanikkum,
on a piece of paper,
oru paper la varichu kaanikkum,
of a broken eggshell,
oru potti oru muttayude oru പടം.
And I said, this is the husband, this is the wife.
എന്നിട്ട് പറയും, ഒരു ഭാഗം ഭർത്താവാണ്, ഒരു ഭാഗം ഭാര്യയാണ്.
You see how many pokey things there are in this husband.
ഈ ഭർത്താവിലേക്ക് നോക്കുക, എത്രമാത്രം ശരിയായിട്ടുള്ള മാതൃക.
All wrong. How many pokey things.
നിമ്നോന്നതമായ നിലയിൽ നിൽക്കുന്ന കാര്യങ്ങൾ.
The wife who thinks she is very spiritual, she's also got a lot of pokey things all wrong.
വളരെ ആത്മീയമെന്ന് ചിന്തിക്കുന്ന ഭാര്യയിലും വളരെ നിമ്നോന്നതമായ കാര്യങ്ങൾ കാണാൻ സാധിക്കും.
Many things that can poke each other.
പല കാര്യങ്ങളും പരസ്പരം മുറിവേൽപ്പിക്കുക സാധ്യമാണ്. എന്നാൽ നിങ്ങളത് ഇരിക്കേണ്ട ഭാഗത്ത് അത് ഇരിക്കുമ്പോൾ അത് നന്നായിട്ട് ചേർന്നിരിക്കുന്ന കാണാൻ
സാധിക്കും.
ആ ഉയർന്ന ഭാഗം ഉയർന്ന ഭാഗത്തേക്ക് ചേർത്ത് വെക്കാൻ ശ്രമിച്ചാൽ അത്
അകന്നിരിക്കും.
എന്നാൽ ആ നിമ്നമായ ഭാഗത്തേക്ക് ഉന്നതമായ ഭാഗം നിങ്ങൾ കടത്തി വെക്കുന്നെങ്കിൽ അത് തികച്ചും ഒന്നായിരിക്കും.
God has given you certain strong points. Those are the weak points of your husband.
നിങ്ങളുടെ ഭർത്താവിനെ ആ ബലഹീനമായിരിക്കുന്ന ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഭാര്യ എന്ന നിലയിൽ ബലമായ ഒരു
കാര്യം,
സഹോദര നിനക്ക് ബലമുള്ള കാര്യം നിന്റെ ഭാര്യയ്ക്ക് ബലഹീനമായിട്ടുള്ള
കാര്യം. യു നോ വി ഓൾവേസ് ഹാവ് എ ടെൻഡൻസി ടു ക്രിട്ടിസൈസ് പീപ്പിൾ ഇൻ ദി ഏരിയാസ് വേർ വി ആർ സ്ട്രോങ്.
നമുക്ക് ബലമുള്ളതും മറ്റുള്ളവർക്ക് ബലഹീനമായ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും വിമർശിക്കുന്നവരാണ്.
ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ്?
നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ?
ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഓൾവേസ് കീപ്സ് ടൈം,
നിങ്ങൾ എപ്പോഴും
പങ്ക്ച്വാലിറ്റി
കൃത്യനിഷ്ഠ കൃത്യനിഷ്ഠ പാലിക്കുന്നവരാണെങ്കിൽ,
യു വിൽ ബി വെരി അപ്സെറ്റ് വിത്ത് പീപ്പിൾ ഹു ആർ നോട്ട് പങ്ക്ച്വൽ.
ആ കൃത്യനിഷ്ഠ ഇല്ലാത്തവരെ കുറിച്ച് നിങ്ങൾ വളരെ അസ്വസ്ഥരായിരിക്കും.
But you will not criticize them for being slipshod in the house because that is not your strong point.
അവരെ വീടൊക്കെ എങ്ങനെ വലിച്ചു വാരി എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അവരെ ഒരിക്കലും വിമർശിക്കത്തില്ല.
Another person who is not punctual but very careful, neat, everything kept, that is what he is going to criticize in somebody else.
എന്നാൽ കൃത്യനിഷ്ഠയില്ലാതെ വളരെ neat and tidy ആയിട്ട് വൃത്തിയോടുകൂടി ഭവനത്തെ സൂക്ഷിക്കുന്നവൻ നിന്നെ വിമർശിക്കും.
This is part of our pride.
നമ്മുടെ നിഗളത്തിന്റെ ഭാഗമാണ്.
The area where we are strong, we criticize others, our partners, other brothers, etc.
നമ്മൾക്ക് ബലമുള്ള ഭാഗത്തിൽ നമ്മുടെ പങ്കാളികളെ സഹോദരന്മാരെ നമ്മൾ വിമർശിക്കുന്നവരാണ്.
But we can be selfish and we won't talk about that because that's our weak point.
നമുക്ക് ബലഹീനമായിട്ടിരിക്കുന്ന ഭാഗത്തിൽ നമ്മൾ ആരെയും വിമർശിക്കത്തിൽ നമ്മൾ സ്വാർത്ഥരായി.
We must see that God brings two opposites together that they fit perfectly.
എന്തുകൊണ്ടാണ് വിപരീത ദിശയിലുള്ള ആൾക്കാരെ ദൈവം ഒന്നിച്ചു ചേർക്കുന്നത്? അവരെ ഒന്നാക്കി തീർക്കാൻ വേണ്ടി. അത് സഭയിലും അങ്ങനെ തന്നെയാണ്.
I've seen in different parts of India now in the last 30 years.
കഴിഞ്ഞ 30 വർഷമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം,
whenever God wants to build a church somewhere,
ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൈവം ഒരു സഭ പണിയാൻ ആഗ്രഹിക്കുമ്പോൾ,
He brings two brothers who are exactly opposite.
തികച്ചും വിഭിന്നമായിട്ടുള്ള സ്വഭാവ വിശേഷത്തിലുള്ള രണ്ട് സഹോദരന്മാരെ ഒന്നിച്ചുകൊണ്ടിരുന്നു.
If they have a little bit of common sense, they'll fit into each other.
അവർക്ക് അല്പമെങ്കിലും സാമാന്യ ബോധമുണ്ടെങ്കിൽ അവർ ഒന്നിച്ചു ചേർന്നു.
But many of them don't have that common sense.
ആ ഒരു സാമാന്യ ജ്ഞാന ബുദ്ധി ഇല്ലാത്തവരാണ് പലരും.
They clash.
അവർ
my pokey point with his pokey point.
തന്റെ ഉന്നതമായ ഭാഗം അവന്റെ ഉന്നത ഭാഗത്തേക്ക് നമ്മൾ പരസ്പരം വഴക്കടിക്കുന്നു.
I've seen this happen forever.
തുടർച്ചയായിട്ട് നടക്കുന്നൊരു കാര്യം, സഹോദര ഇദ്ദേഹത്തിനോടെ പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതേ മറുപടി തന്നെ മറുഭാഗത്തുനിന്നും ഉണ്ടാകുന്നു.
Can't you understand that you are strong where he is weak?
നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ? നിനക്ക് ബലമുള്ള സ്ഥലത്ത് അവൻ ബലഹീനനാണ്.
It's perfect if you can fit with each other.
Na ningal parasparam chernu ninnu kanjal valare manoharamayittu aayirpanu
sadhi. If those two eggshells were exactly similar, they wouldn't fit. There'll be a lot of gaps.
De aa muttede aa rendu bhagangal ore polulla aayirengil orikkil avar yojikkunnilla.
But wherever there's a projection here, there's a depression there. That's why it fits perfectly.
Avade uyarnirikkunna oru bhagavum ivide thaazhndirikkunna oru bhagavum onnichu varumbol
avu chernu. Two groups into one.
Avan rendu pakshathe onnaakkiyirikkunnu.
True Christianity is not just you living a holy life.
യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക മാത്രമല്ല.
God wants to make you one with somebody else.
മറ്റുള്ളൊരാളുമായിട്ട് നിന്നെ ഒന്നാക്കി
തീർക്കാനായിട്ട് you don't have to do it. God says he makes them one.
നീ അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവൻ ചെയ്തു കഴിഞ്ഞിട്ട് കാര്യമാണ്.
Don't resist it. That's all I'm saying.
ആ പ്രവൃത്തിയിൽ ദൈവത്തിനോട് എതിർത്തു നിൽക്കാതിരിക്കുക.
Do you know that God wants to make you husbands and wives perfectly one?
സഹോദരി സഹോദരന്മാരെ, ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ നിങ്ങളെ ഒന്നാക്കി തീർക്കാൻ അവൻ
ആഗ്രഹിക്കുന്നു.
ഭൂമിയിലെ ഒരു ചെറിയ സ്വർഗത്തിന്റെ പതിപ്പാക്കി നിന്റെ ഭവനത്തെ ആക്കി തീർപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു.
ഇറ്റ് മേ നോട്ട് ബി,
അതങ്ങനെ ആയിരിക്കില്ല.
ബിക്കോസ് യു ഡോണ്ട് ബിലീവ് ദാറ്റ് ഗോഡ് വിൽ ഡു ഇറ്റ്.
അത് നീ വിശ്വസിക്കാത്തത് കൊണ്ട് ദൈവത്തിന് അത് ചെയ്യുക സാധ്യമല്ല.
വി ഗോട്ട് ടു സീ വാട്ട് ഗോഡ് ഹാസ് ഡൺ.
എന്നാൽ ദൈവം ചെയ്ത പ്രവർത്തനങ്ങൾ കാണുക. കാൽവരിയിലെ ക്രൂശൽ
ഹി ബ്രോക്ക് ഡൗൺ ദിസ് ഡിവൈഡിംഗ് വാൾ.
അവൻ ഈ വേർപാടിനെ നടിച്ചു വന്ന് ഇടിച്ചു കളഞ്ഞിരിക്കും.
ദേർ ഈസ് നോട്ട് സപ്പോസ്ഡ് ടു ബി എനി ഡിവൈഡിംഗ് വാൾ ബിറ്റ്വീൻ യു ആൻഡ് other brothers in the church or between you and your wife.
നീയുമായിട്ടോ നിന്റെ ഭാര്യയുമായിട്ടോ നീയുമായിട്ടും നിന്റെ സഭയിലെ സഹോദരനുമായിട്ടോ വേർപാടിനെ നടിച്ചുകൊണ്ട് ആവശ്യമില്ല.
God has made us one.
ദൈവം നമ്മളെ ഒന്നാക്കിയിരിക്കുന്നു.
And he says this is the great mystery in chapter 3 verse 4 and 5.
എഫേസ്യലേഖനം 3-ന്റെ 4-ഉം 5-ഉം വായിച്ചാൽ,
this is a mystery that was not known in previous generations.
അത് ഈ മർമ്മം, ഇത് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം പഴയ ആ ജനറേഷന് മനസ്സിലാകാത്തൊരു കാര്യമാണ്.
വാട്ട് ഇസ് ദാറ്റ് മിസ്റ്ററി?
എന്തായിരുന്നു ആ മർമ്മം?
ദ ജെന്റൈൽസ് വേഴ്സ് 6 കൻ ബി കൻ ഫെലോയേഴ്സ് വിത്ത് ദ ജൂസ്.
യഹൂദന്മാരോട് ചേർന്ന് അവകാശികളായി തീരാൻ ജാതികൾ കഴിയുമെന്നുള്ളൊരു കാര്യം.
ടിൽ ക്രൈസ്റ്റ് കെയിം ആൻഡ് ദ ഹോളി സ്പിരിറ്റ് കെയിം, നോബഡി ന്യൂ ഹൗ ടു ഓപ്പോസിറ്റ്സ് കൻ ബിക്കം വൺ.
പരിശുദ്ധാത്മാവ് വരുന്നതുവരെയും രണ്ടു പക്ഷക്കാർ എങ്ങനെയായി തീരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും അറിയുകയുമില്ലായിരുന്നു.
And if you live with somebody who is opposite to you and you can't become one with them,
നിന്നോട് എതിർക്കുന്ന ഒരു വ്യക്തിയോട് ഒന്നായി തീരാനായിട്ട് നിനക്ക്
കഴിയുന്നില്ലായിരിക്കും.
പരിശുദ്ധാത്മാവിന് മുൻപുള്ള പഴയ നിയമ വിശ്വാസിയെ പോലെയാണ് നീയും കഴിയുന്നത്.
The fault is not with your husband nor with your wife.
അത് ഭാര്യയുടെയോ ഭർത്താവിന്റെയോ കുറ്റമല്ല.
You need to see what God did on the cross.
കാൽവറിയിൽ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയെ കാണാൻ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടിയിരിക്കുന്നു.
I tell you something more serious than that.
ഗൗരവമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.
Please listen to me, dear brothers and sisters.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ശ്രദ്ധയോടെ കേൾവി.
You husbands and wives who are not pressing on to become one with each other are frustrating God's purpose in your life.
ഭാര്യാഭർത്താക്കന്മാരെന്ന നിലയിൽ നിങ്ങൾ ഒന്നായി തീരാനായിട്ട് പരസ്പരം ഉത്സാഹിക്കുന്നില്ലെങ്കിൽ ദൈവം തന്റെ പദ്ധതിയുടെ ആ പ്രവൃത്തി തെളിയിക്കുന്നതിൽ വളരെ നിരാശനാണ്. കാൽവറിയിൽ അവൻ ചെയ്ത പ്രവൃത്തിയെ നിങ്ങൾ കൈക്കൊള്ളേണ്ട
ആവശ്യം.
അവൻ ക്രൂശിൽ മരിച്ച് നമ്മളെ
ഒന്നാക്കിയിരിക്കുന്നു.
ഞാനത് അംഗീകരിക്കുന്നു, ഞാനത് കൈക്കൊള്ളുന്നു.
Work it out in my life.
കർത്താവേ, എന്റെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
I found this true in my life.
എന്റെ ജീവിതത്തിൽ സത്യമായിട്ട് ഞാൻ കാണുന്നു.
Though my wife and I love Jesus with all our hearts, we are very different.
ഞങ്ങൾ ഹൃദയപൂർവ്വം ദൈവത്തെ സ്നേഹിച്ചിരുന്നവരായിരുന്നു ഞാനും എന്റെ ഭാര്യയും എങ്കിൽ ഞങ്ങൾ രണ്ട് സ്വഭാവവിശേഷമുള്ളവരായിരുന്നു.
Those of you who know my wife know that. If you know my wife, you know that she's completely opposite of me.
നിങ്ങളുടെ ഭാര്യ അറിയുന്നവരാണെങ്കിൽ എന്നിലും തികച്ചും വിഭിന്നയായ സ്വഭാവമുള്ളവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
I make all the enemies and she makes all the friends. That's how we are.
ഞാൻ എല്ലാവരെയും ശത്രുക്കളാക്കുന്നു, അവൾ എല്ലാവരെയും സുഹൃത്തുക്കളാക്കുന്നു.
We're opposites.
ഞങ്ങൾ എപ്പോഴും വിപരീത ദിശയിലായിരുന്നു.
The brother who works with me in Bangalore, he's opposite of mine in every way.
എന്റെ കൂടെ ബാംഗ്ലൂരിലെ സ്ഥലസഭയിലെ മൂപ്പനായിട്ട് ജോലി പ്രവർത്തിക്കുന്ന സഹോദരൻ പല കാര്യങ്ങളും എനിക്ക് വിഭിന്നനാണ്.
Paul and Barnabas, they were complete opposites.
പൗലോസും ബർണബാസിനെയും പോലെ അവരും തികച്ചും വിഭിന്നരായിരുന്നു.
Paul, wherever went, he was just rubbing people like sandpaper he was.
പൗലോസ് എവിടെ കടന്നു വന്നാലും സാൻഡ്പേപ്പർ പോലെ ആൾക്കാരെ ഈ ഉരച്ചുകൊണ്ടിരുന്നു. മലയാളത്തിൽ
Barnabas was like cream.
എന്നാൽ ബർണബാസ് വളരെ സൗമ്യമായിട്ട് ബോഡി ലോഷൻ പോലെ.
You know the difference between rubbing body lotion on your hand and rubbing sandpaper on your hand? There's quite a lot of difference.
നിങ്ങളുടെ ശരീരത്തിലെ ആ സാൻഡ്പേപ്പർ വെച്ച് ഉരയ്ക്കുന്നതും ആ ബോഡി ലോഷൻ ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്കറിയാമല്ലോ.
But both are needed.
എന്നാൽ അത് രണ്ടും ആവശ്യമായിട്ടുണ്ട്.
Paul was like sandpaper and Barnabas was like lotion.
പൗലോസ് സാൻഡ്പേപ്പറിനെ പോലെയും ബർണബാസ് ആ ലോഷൻ പോലെയുമായിരുന്നു.
God needs such people in the church.
ദൈവത്തിന്റെ സഭയിൽ അങ്ങനെയുള്ളവരെ
ദൈവം
അതുപോലെ പരസ്പരം അംഗീകരിക്കുന്നു.
That's the way the church is built.
ദൈവത്തിന്റെ സഭ പണിയപ്പെടുന്ന ആ വിധത്തിലാണ്.
He makes them into one.
അവൻ അവരെ ഒന്നാക്കി തീർക്കുന്നു.
Okay, in conclusion.
അവസാനമായിട്ട്
He says in chapter 3.
മൂന്നാം അധ്യായത്തിലെ
Now I am praying for you, he says, verse 16 onwards.
16-ാമത്തെ വാക്യം മുതൽ
That you will now get strength with power in your inner man.
അവൻ
through the Holy Spirit.
മഹത്വത്തിന്റെ ധനത്തിലൊത്തോണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും.
സോ ദാറ്റ് ക്രൈസ്റ്റ് കൻ ഡ്വെൽ ഇൻ യുവർ ഹാർട്ട്.
ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും.
ദാറ്റ് യു കൻ നോ വേഴ്സ് 19 ദ ലെങ്ത് ആൻഡ് ഹൈറ്റ് ആൻഡ് ഡെപ്ത് ആൻഡ് വേഴ്സ് 18 ഓഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്.
അതുപോലെ ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തെ അറിയുവാൻ അവന്റെ നീളവും ഉയരവും ആഴവും എന്തെന്ന് നിങ്ങൾ സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാൻ.
ഗോഡ് വാണ്ട്സ് us to dwell in love in the church and in the home.
ദൈവസഭയിലും ഭവനത്തിലും നമ്മൾ സ്നേഹത്തിൽ വസിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു.
He has done all these things in Christ, that is the ultimate goal.
ഈ കാര്യങ്ങളൊക്കെ അവൻ ക്രിസ്തുയേശുവിൽ നമുക്കായിട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതായിരുന്നു ആ പ്രവൃത്തിയുടെ താല്പര്യം.
If you don't know how to live in love, you have not understood anything about Christianity.
സ്നേഹത്തിൽ വസിപ്പണ്ട എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടെങ്കിൽ ക്രിസ്തീയതയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല.
If you're always, you know, making life difficult for people.
മറ്റുള്ളവരുടെ ജീവിതം നിങ്ങൾ ദുരിതപൂർണമാക്കുന്നവരായിരിക്കും.
You know, troubling people one way or the other.
വേറൊരു വിധത്തിൽ അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നവരായിരിക്കും.
Holding grudges against others.
മറ്റുള്ളവരെ കുറിച്ചുള്ള കയ്പ് നിറഞ്ഞ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവർ.
We haven't understood anything about Christianity.
അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനിത്വം നമുക്ക് മനസ്സിലായിട്ടില്ല.
God wants to give us the mighty power of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി അവൻ
നമുക്ക് ആഗ്രഹിക്കുന്നു.
നമ്മുടെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞതായിരിക്കണം.
For those who are different from us.
നമ്മളിൽ നിന്ന് വിഭിന്നരായിരിക്കുന്നവരെ പോലും.
Because God wants to make us one with them.
എന്തെന്നാൽ അവരുമായിട്ട് ഒന്നായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു.
And he concludes with these words, God is able to do much more than what I have said here.
ഇവിടെ ചെയ്തതിലും വലിയ കാര്യങ്ങളും
മോർ ദൻ യു കൻ ഈവൻ തിങ്ക്.
നിങ്ങൾക്ക് ആ വിചാരിക്കുന്നതിലും ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും പരിശുദ്ധപരമായി ചെയ്യുവാൻ കഴിയുന്നവൻ.
I just quickly gone through these three chapters.
ഈ മൂന്ന് അധ്യായത്തിൽ കൂടി നമ്മൾ വളരെ പെട്ടെന്ന് വേഗത്തിൽ ഓടി.
I want to encourage all of you to read and meditate on these chapters in the next few weeks.
അടുത്ത ആഴ്ചകൾ ഈ മൂന്ന് അധ്യായങ്ങൾ വായിക്കാനും ധ്യാനിക്കാനും ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു.
Open my eyes.
കർത്താവേ, എന്റെ ഹൃദയദൃഷ്ടിയെ
പ്രകാശിപ്പിക്കുക. See what you made me in Christ.
ക്രിസ്തുയേശുവിൽ നീ എന്നെ ആക്കി തീർത്തിരിക്കുന്ന ആ നിലവാരം അവസ്ഥ കാണുവാൻ.
A king.
ഒരു രാജാവായിട്ട്, ഒരു രാജ്ഞിയായിട്ട്.
And what purpose you have for me and my wife.
ഞാനും എന്റെ ഭാര്യയും എന്നുള്ള നിലയിൽ ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ ഉദ്ദേശം.
For you and your husband.
നിങ്ങളുടെ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ഒരു വലിയൊരു മനോഹര പരവൃത്തി.
He wants to make your home the house of God and the gate of heaven.
Yes. ഭൂമിയുടെ വരപ്പിലുള്ള സ്വർഗത്തിന്റെ കവാടമായിട്ട് നിന്റെ ഭവനത്തെ ആക്കി തീർപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു.
You want that?
നിങ്ങൾക്കത് ആഗ്രഹമുണ്ടോ?
God wants to do it.
ദൈവം അത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു.
He wants to change your personality.
നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു.
You become more and more Christ-like.
നിങ്ങൾ ക്രിസ്തുവിലേക്ക് കൂടുതൽ കൂടുതൽ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി.
He says, I'll give you the power of the Spirit to do that.
അത് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിനക്ക് നൽകുമെന്ന് പറയുന്നു. എങ്ങനെ?
By grace through faith.
കൃപയാൽ വിശ്വാസം മൂലം.
God gives, you take.
ദൈവം നൽകുന്നു, വിശ്വാസം എടുക്കുന്നു.
You only got to keep taking.
നമുക്ക് കൈക്കൊള്ളുക, കൈക്കൊള്ളുക മാത്രമാണ് നമ്മുടെ ജോലി.
My life was changed when I discovered this.
ഇത് മനസ്സിലാക്കിയപ്പോൾ എന്റെ ജീവിതം മാറുകയുണ്ടായി.
That the Christian life was lived by taking.
ക്രിസ്തീയ ജീവിതം കൈക്കൊള്ളുന്നതിൽ തന്നെയായിരുന്നു.
By struggling, struggling, struggling. I tried struggling, I always failed.
അത് ബുദ്ധിമുട്ടിലോ ബുദ്ധിമുട്ടി കിട്ടുന്ന ഒരു കാര്യമല്ല.
Now I take.
ഞാനിപ്പോൾ ദൈവത്തിൽ നിന്നും കൈക്കൊള്ളുക മാത്രം.
Anything I need, I just go and take. Grace is there.
കൃപ എവിടെ ഉണ്ട്? ഞാൻ കടന്നു നിന്ന് കൈക്കൊള്ളുക മാത്രം.
My grace is sufficient for every need, he says.
എന്റെ കൃപ നിനക്ക് മതിയെന്നാണ് ദൈവത്തിന്റെ.
So whatever area you're struggling with,
നിങ്ങൾ ഏത് മേഖലയിൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും,
God is inviting you.
ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു.
Come and take.
വരിക, കൈക്കൊള്ളുക.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗീയപിതാവേ,
I pray that you'll help every single person here.
ഇവിടെയുള്ള എല്ലാ വ്യക്തികളെയും നിങ്ങൾ നീ അനുഗ്രഹിക്കാനായിട്ട് സഹായിക്കാനായിട്ട്
ഞാൻ പ്രാർത്ഥിക്കുന്നു. In such a way that their lives will never be the same again.
അവരുടെ ജീവിതം ഇന്നു മുതൽ വിഭിന്നമായിട്ട് ഉന്നതമായ നിലവാരത്തിലേക്ക് വളരും.
They'll know the joy of receiving from you.
നിന്നിൽ നിന്നും കൈക്കൊള്ളുന്ന പ്രാപിക്കുന്നതിന്റെ സന്തോഷം അവർ അറിയട്ടെ.
All these young people.
എല്ലാ ചെറുപ്പക്കാരും.
I pray you'll encourage them.
ദൈവമേ, അവരെ ഉത്സാഹിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
Thank you in Jesus' name.
നന്ദി കർത്താവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.